Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.
നമസ്കാരം, ശ്രീ തോമസ് ജോസഫ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
വിക്ടോറിയയിൽ ഇന്ത്യക്കാർക്കായി ഗവൺമെന്റ് സഹായത്തോടെ വൃദ്ധമന്ദിരം തുടങ്ങാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. എവിടെയായിരിക്കും വൃദ്ധമന്ദിരം തുടങ്ങുന്നത്? അതുപോലെ എപ്പോഴായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക?
അത് ഇപ്പോഴത്തെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടാൻഡനോങ്ങിലാണ്. അത് ടാൻഡനോങ്ങിലെ സതേൺ ക്രോസ് എന്ന് പറയുന്ന ഒരു എയ്ജ് കെയർ പ്രൊവൈഡറാണ്. അപ്പൊ അവരുമായിട്ട് ചേർന്ന ഒരു ഒരു ജോയിന്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് അതുപോലെ തന്നെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ പണിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പൊ അപ്രൂവൽ കിട്ടിയതിനു ശേഷം അങ്ങനെയുള്ള പ്രവർത്തനത്തിലേക്ക് ഡിസൈനും അതുപോലുള്ള മറ്റുള്ള എല്ലാ ഇതിലേക്കും അത് ഏർപ്പെടണം. അപ്പൊ അതിനൊരു സമയം 2 വർഷം മിനിമം എടുക്കുമെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടം.
എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഒരു വൃദ്ധമന്ദിരം തുടങ്ങാൻ അനുമതി കിട്ടിയത്? അതുപോലെ ഇതിന്റെ നേതൃത്വം, ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരായിരിക്കും?
ഇത് ഇപ്പോ ഒരു ഏതാണ്ട് 3 വർഷത്തോളമായിട്ട് ഇതിന്റെ അണിയറയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു എത്നോ സ്പെസിഫിക് ഏജ് കെയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത് മലയാളികളിൽ മാത്രം ഉള്ളതല്ല, അതായത് ഇന്ത്യക്കാരിലോ പ്രത്യേകിച്ച് ഉള്ളതല്ല. കാരണം ഗ്രീക്ക്, ഇറ്റാലിയൻ, ഫിലിപ്പീനോ ഇങ്ങനെയുള്ള എല്ലാ ചൈനീസ് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും അവരുടേതായിട്ടുള്ള എത്നോ സ്പെസിഫിക് ഏജ് കെയർ ഫെസിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഇന്ത്യക്കാർക്ക് ഇല്ല, ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഒരിടത്തു നിന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷമാണ് ഇതിനൊരു വേണ്ടി ഒരു AICCT എന്ന് പറയുന്ന ഓസ്ട്രേലിയ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഉണ്ടാക്കി, അങ്ങനെയാണ് ഇതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയത്. അപ്പോ ഈ ട്രസ്റ്റ് ആയിരിക്കും ഈ ഏജ് കെയർ റൺ ചെയ്യുന്നത്, അതുപോലെ ജോയിന്റ് ആയിട്ട് ഇത് സതേൺ ക്രോസുമായിട്ട്. കാരണം സതേൺ ക്രോസിനാണ് ഇത് ഏജ് കെയർ നടത്തിയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതൊരു പ്രോഫിറ്റ് ബേസ്ഡ് അല്ല, അതായത് ഇതിനകത്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ എന്റിറ്റി ആയിരിക്കത്തില്ല, ഇതൊരു എന്താ പറയുക കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്റിറ്റി ആയിരിക്കും. അങ്ങനെ ആയിരിക്കും പ്രധാനം ചെയ്യുന്നത്.
ശ്രീ തോമസ് ജോസഫ്, ഏജ് കെയർ സെന്ററുകൾ എന്ന സമ്പ്രദായം നമ്മുടെ ഇന്ത്യൻ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കിടയിൽ പ്രായം ചെന്നവരുടെ എണ്ണം താരതമ്യേന ഓസ്ട്രേലിയയിൽ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഒരു ഏജ് കെയർ സെന്റർ തുടങ്ങുന്നതിന്റെ പ്രസക്തി എന്താണ്?
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് അത്രമാത്രം പ്രസക്തി ഇല്ലെങ്കിൽ പോലും അത് ഇന്നത്തെ നമ്മുടെ ഈ ഏജിംഗ് പോപ്പുലേഷനിൽ അതിന്റെ ഒരു പ്രസക്തി ഒരു 10 വർഷത്തിന് ശേഷമൊക്കെ വളരെ അധികമായിട്ട് ഉണ്ടാകും എന്നുള്ളത്. ഇപ്പൊ തന്നെ നമ്മള് ഒരു ഏതാണ്ട് ഒരു 10 മുകളിലുള്ള നമ്പർ നമുക്കറിയാവുന്ന ആൾക്കാര് ഏജ് കെയറിലുണ്ട് നമ്മുടെ ഇന്ത്യക്കാർ തന്നെ. കാരണം മക്കൾ ജോലിക്ക് പോവുകയും അതുപോലെ മാതാപിതാക്കളെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കൂടെ താമസിക്കുകയും ചെയ്യാനൊരു സാഹചര്യം കൂടിയാണ്. കാരണം നാട്ടിൽ മാതാപിതാക്കളെ വിട്ടിട്ട് പോരാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ മൈഗ്രേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് തീർച്ചയായും അവരുടെ കൈയെത്തുന്ന ദൂരത്ത് അവർക്ക് അവരെ നോക്കാനും ആഴ്ചയിലൊരിക്കൽ പോകാനും കാണാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ഈ എന്നോട് മുമ്പ് ചോദിച്ചല്ലോ, അതായത് ഈ ഏജ് കെയർ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മറ്റുള്ള വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഉദ്ദേശിക്കുന്ന ഫെസിലിറ്റിയിൽ പ്യുവർ ആയിട്ടും വെജിറ്റേറിയൻ കിച്ചൺ ആയിരിക്കും, അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഫെസിലിറ്റി തന്നെ ഉണ്ട്. അപ്പൊ അതിന് അവർക്ക് ലഭ്യമാണ്. പക്ഷെ അത് വെജിറ്റേറിയൻ ആണ്, നമ്മുടെ വെജിറ്റേറിയൻ കിച്ചൺ, അതുപോലെ തന്നെ ആരാധനയ്ക്കുള്ള സൗകര്യം, ചെറിയതായിട്ടുള്ള വർഷിപ്പ് ഫെസിലിറ്റി, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇതിനകത്ത് ക്രമീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് വന്ന് ഒരു ദിവസം വേണമെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ സ്റ്റേ ചെയ്യാനും അവരോട് സമയം ചെലവഴിക്കാനും അതുപോലെ ബർത്ത്ഡേ, ആനിവേഴ്സറി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ കൂടെ അല്പം സമയം സ്പെൻഡ് ചെയ്യാൻ, ഓഫ്കോഴ്സ് നേരത്തെ പെർമിഷൻ മേടിച്ച് അതിനുള്ള ബുക്ക് ചെയ്യണം, എന്നിരുന്നാൽ പോലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ രീതിയിൽ മിസ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ആഹാര രീതി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാർക്ക് യോജിച്ച രീതിയിലുള്ളതും, അതുപോലെ അവിടുത്തെ സ്റ്റാഫ്, മറ്റ് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു 2-3 കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ മീറ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ രീതിയിലുള്ള ആൾക്കാരുടെയും ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു നീക്കത്തിലോട്ട് പോയിരിക്കുന്നത്.
ശ്രീ തോമസ് ജോസഫ് ഇപ്പോൾ പറഞ്ഞു, ഭാവിയിൽ ഇന്ത്യക്കാർക്കിടയിൽ ഏജ് കെയർ സെന്ററുകളുടെ പ്രസക്തി കൂടി വരും ഓസ്ട്രേലിയയിൽ നിന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായും. അതായത് സതേൺ ക്രോസ് നമ്മളുടെ കൂടെ ഇങ്ങനൊരു ജോയിന്റ് വെഞ്ചറിന് വരാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അവർക്ക് മെൽബണിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫെസിലിറ്റി ഇങ്ങനെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഓസ്ട്രേലിയയിലുള്ള സിറ്റികളിലൊക്കെയും ഇങ്ങനെയുള്ള ഏജ് കെയറുകൾക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പൊ ഇതൊരു ബിഗിനിങ് സ്റ്റേജിൽ ഇന്ത്യക്കാരെ മാത്രമായിട്ട് നമ്മൾ എടുക്കാനുള്ള നമുക്ക് അത്രയും നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വയബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൂടി എടുക്കേണ്ടി വരും. അതിനുശേഷം സ്ലോലി നമ്മുടെ നമ്പേഴ്സ് ഇനഫ് ആകുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്കായിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ റൺ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം.
ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ഈ എയ്ജ് കെയർ സെന്ററിന് അനുമതി ലഭിച്ചിരിക്കുന്നതെങ്കിലും തുടക്കകാലങ്ങളിൽ മറ്റുള്ളവരും മറ്റു രാജ്യക്കാരും ഈ സേവനങ്ങൾ ഉപയോഗിച്ചേക്കാം അല്ലേ?
തീർച്ചയായും, കാരണം ഇപ്പോഴത്തെ അനുസരിച്ച് നമുക്ക് അധികം നമ്പേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾക്കിപ്പോ ഒരു 200,000 200,000 കൂടുതൽ ഇന്ത്യക്കാരുള്ള വിക്ടോറിയയിൽ അത് തീർച്ചയായും അതൊരു വലിയ താമസം ഇല്ലാതെ തന്നെ ഈ നമ്പറുകൾ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക്. കാരണം വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും നല്ല വളരെ ഒരു കൂടുതൽ പങ്കും ആൾക്കാർ തിരിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയിലല്ല. ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അത് തന്നെ മക്കൾ ജോലിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഏജ് കെയറിന്റെ ആവശ്യം പേരന്റ്സിന് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്.
ഇനി ഏജ് കെയർ സെന്ററുകൾ പല തലത്തിലുണ്ടല്ലോ. ഹൈ കെയർ, ലോ കെയർ എന്നിങ്ങനെ പല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള ഏജ് കെയർ സെന്ററുകളുണ്ട്. ഇതിൽ ഏത് രീതിയിലുള്ള ഏജ് കെയർ സെന്ററിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്?
അല്ല, ഇപ്പൊ പുതിയ നിയമങ്ങൾ അനുസരിച്ച് അങ്ങനെ ലോ കെയർ ഹൈ കെയർ എന്ന് തരംതിരിക്കുന്നില്ല. കാരണം ഇപ്പം എല്ലാ രീതിയിലുള്ളത് കെയറുകളും കൊടുക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് പുതിയ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ലോ കെയറും ഹൈ കെയറും ഇതിനകത്ത് എടുക്കാമെന്നുള്ളതാണ്. ഇപ്പം ചിലരൊക്കെ റിട്ടയർമെന്റ് സമയത്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഏജ് കെയറിലോട്ട് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ പ്രവേശനം കൊടുക്കുകയും അതുപോലെ തന്നെ അവർ ഹൈ കെയർ ആവശ്യം വരികയാണെങ്കിൽ ഹൈ കെയർ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും.
ഇപ്പോൾ ശ്രീ തോമസ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാരടങ്ങുന്ന ഒരു അന്തരീക്ഷം ഈ ഏജ് കെയർ സെന്ററിൽ ഉണ്ടാകും. അതുകൂടാതെ മറ്റ് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ മറ്റ് ഏജ് കെയർ സെന്ററുകളെ അപേക്ഷിച്ച് ഉണ്ടാകുമോ?
തീർച്ചയായും, അതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ ഒരു നമ്മുടെ ഒരു മലയാളി ഒരു സഹോദരി, അതായത് ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച മാതൃഭാഷ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക. കാരണം 40 വർഷത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ഇടപഴകി ജീവിച്ച ആ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ സ്ത്രീക്ക് ഇന്ന് മലയാളത്തിലെ വാക്കുകളല്ലാതെ ഒരു വാക്കുകൾ പോലും ഇംഗ്ലീഷിലെ പോലും ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഏജ് കെയർ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ രീതികളുമായിട്ട് ഇടപെട്ട് നമ്മുടെ ആൾക്കാരുമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഏജ് കെയറിന്റെ ഒരു 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 രൂപരേഖ നമ്മുടെ വളരെ വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ കൂടെ പോയ ഒരു ആശയത്തിന്റെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്.
ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റ്സ് ഉണ്ടോ?
ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫീസുകൾ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിശ്ചയിക്കുന്നതും ഒരു പരിധി വരെ. അപ്പം അതിനകത്തൊരു ഞാൻ എന്താ പറഞ്ഞാൽ ഇതൊരു പ്രോഫിറ്റ് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. പക്ഷെ ഇതിനകത്തുള്ള ഒരു സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഒന്ന് ഇപ്പം ഇന്ത്യൻ നമ്മുടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അല്ലെ അങ്ങനെയുള്ള പല ഹിന്ദു വിഭാഗങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ആരാധനാ രീതികള് അവരുടെ ആരാധനയെ പറ്റിയുള്ള സങ്കല്പങ്ങള് അപ്പൊ അതുപോലെ തന്നെ ആഹാരത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങള് അതുപോലെ തന്നെ മറ്റുള്ള വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനുമായിട്ട് മിക്സ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതൊരു വെജിറ്റേറിയൻ കിച്ചൺ ആയിരിക്കുമെന്ന് തന്നെ നമ്മൾ അത്രമാത്രം നിഷ്കർഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ്. ഇന്ത്യയിലെ ആൾക്കാരുടെ ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അപ്പൊ അതിനെ തീർച്ചയായും 100% നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളിത് മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിന്റെ ഈ ഒരു ഫസ്റ്റ്. അപ്പൊ ഇതിൽ കൂടുതൽ ഇനി ഏജ് കെയർ ഉണ്ടാവാം, അതിനകത്ത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ മെജോറിറ്റി നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരും വെജിറ്റേറിയൻ ആൾക്കാരാണ്. ആ വെജിറ്റേറിയൻ ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ തീർച്ചയായും അക്കോമഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നോൺ വെജിറ്റേറിയൻ എല്ലായിടത്തും അവൈലബിൾ ആണ്, വെജിറ്റേറിയൻ ഫുഡ് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് വെജിറ്റേറിയൻ കിച്ചൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്.
ശ്രീ തോമസ് ജോസഫ്, ഇവിടേക്കുള്ള ഈ എയ്ജ് കെയർ സെന്ററിലേക്കുള്ള പ്രവേശന രീതികൾ എങ്ങനെയായിരിക്കും? ഇത് മറ്റുള്ള എയ്ജ് കെയർ സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമോ?
രീതികളെല്ലാം അത് തന്നെയായിരിക്കും. പക്ഷേ അതിനകത്ത് സ്പെസിഫിക് ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇങ്ങനെയുള്ള ഇത് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. കാരണം ഇതുവരെയും നമുക്കുണ്ടായിരുന്ന ഇത് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലുള്ള ഏജ് കെയർ ആയിരിക്കണം, ഇതിന്റെ ഫണ്ടിങ് അല്ലെങ്കിൽ ഇതിന്റെ ലൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ ശ്രമം. ഇനിയുള്ള നമ്മുടെ അങ്ങോട്ട് ശ്രമം എന്ന് പറയുന്നത് ബാക്കിയുള്ളത് മുഴുവനും നമ്മൾ തീർച്ചയായും ഈ സദേൺ ക്രോസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ കൂടെ ഇതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഉള്ള കാര്യങ്ങൾ പുറകാലെ നമ്മൾ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് ധാരാളം സമയമുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട്. ഇപ്പൊ 2 വർഷത്തോളം ഈ ബിൽഡിംഗിന്റെ പണിയും മറ്റുള്ളതെല്ലാം തീരുന്ന സമയത്തേക്ക് ഇങ്ങനെയുള്ള പോളിസിയും കാര്യങ്ങളും എല്ലാം നമുക്ക് തയ്യാറാക്കാനുള്ള സാധ്യത സമയങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അപ്പൊ അതിനകത്ത് അതെല്ലാം നമ്മൾ ഇവൻച്വലി വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്.
വിക്ടോറിയയിൽ ഇന്ത്യക്കാർക്കായി വൃദ്ധമന്ദിരം തുടങ്ങാൻ അനുമതി ലഭിച്ചതിനെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ SBS ന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ശ്രീ തോമസ് ജോസഫ്.
താങ്ക് യു.